വെൽക്കം ബാക്ക് ടു വൺ വെസ്റ്റർ. ഞാൻ എൻ്റെ പ്രീവിയസ് എപ്പിസോഡിൽ 18 സ്റ്റോക്ക് മാർക്കറ്റ് ടിപ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരുന്നു. സോ ആക്ച്വലി ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ എഗെയിൻ ഒരു 18 കാര്യങ്ങൾ തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ടിപ്സ് അല്ല, പക്ഷേ ഞാൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്നോട് ഇത്രയും കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ നിങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് മാർക്കറ്റിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ 18 കാര്യങ്ങൾ നിങ്ങളെയും ഹെൽപ്പ് ചെയ്യും. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എല്ലാമാണ്. നമുക്ക് ഇൻഡിവിജ്വൽ സ്റ്റോക്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ റിട്ടേൺസ് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല, അവരുടെ മാനേജ്മെൻറ് എന്ത് ചെയ്യുമെന്ന് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കിതിൽ ആകെപ്പാടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ബിഹേവിയറാണ്. സോ ഒരു വലിയ ഫോൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ് ഗോള് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വലിയ ക്രാഷ് വരുമ്പോഴത്തേക്ക് നമ്മളിടയിൽ ഹോൾഡ് ചെയ്യുന്ന നല്ല ക്വാളിറ്റി സ്റ്റോക്സിനെ എല്ലാം എക്സിറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ആക്ഷൻസ് എല്ലാം എടുക്കുന്നതെന്ന് പറയുന്നത് നമ്മളുടെ തന്നെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ ഇതുപോലുള്ള ആക്ഷൻസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്റർ ചെയ്യേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എല്ലാമാണെന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിവഞ്ച് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യത്തില്ല. അതെന്ന് പറയുന്നത് റിയൽ ലൈഫിലും മൂവീസിലും മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഞാൻ റിവഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് സപ്പോസ് നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലോസ് സംഭവിച്ചെന്ന് വെച്ചോ, സോ ആ സ്റ്റോക്കിൽ തന്നെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ലോസ് റീകവർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് മണ്ടത്തരമായിരിക്കും. ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലോസ് സംഭവിക്കുകയാണെങ്കിൽ ആ ലോസ് അവിടെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്, അല്ലാതെ അതിൽ തന്നെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ പൈസ കളയുകയല്ല ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ രാജ്യത്തിൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നതും എല്ലാവരും കാണുന്നതും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആക്ച്വലി ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്തിരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ആക്ച്വലി 100-ൽ 5 പേര് താഴെ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ ബാക്കിയുള്ള 95 പേരെയും ടാപ്പ് ചെയ്യാനായിട്ട് ഈ ഇൻഷുറൻസ് കമ്പനികളും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കുറേ പ്രോഡക്റ്റ്സ് ഇൻവെൻറ്റ് ചെയ്യും. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ് പ്രോമിസ് ചെയ്തിട്ടുള്ള കുറേ പ്ലാൻസ് ഇറങ്ങിയിരിക്കുന്നത്. ഇൻഷുറൻസിലായാലും ശരി, അല്ലെങ്കിൽ വേറെ ഒരു പ്രോഡക്റ്റ്സ് ആയാലും ശരി. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ അല്ലെ രാജ്യത്തിൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് ആയിട്ടാണ് എല്ലാവരും കാണുന്നതും അല്ലെങ്കിൽ ഈ കമ്പനീസ് മാർക്കറ്റ് ചെയ്യുന്നതും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇന്ത്യയിൽ 100-ൽ 5 പേര് താഴെ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി 95 പേരെയും ടാപ്പ് ചെയ്യാനായിട്ട് ഈ ഇൻഷുറൻസ് കമ്പനികളും അല്ലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡെവലപ്പ് ചെയ്യുന്ന അല്ലെ ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ്സ് ആണ് മാർക്കറ്റിലുള്ള ഭൂരിഭാഗം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബേസിക്കലി 2 ഇൻഷുറൻസ് പ്ലാൻസ് ആവശ്യം വരാൻ ചാൻസ് ഉള്ളൂ. അതിലൊന്നെന്ന് പറയുന്നത് മെഡിക്കൽ ഇൻഷുറൻസും 2 എന്ന് പറയുന്നത് ഒരു ടേം ഇൻഷുറൻസുമാണ്. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുവാണെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റലിലെ എക്സ്പെൻസ് കവർ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഷുറൻസും, 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ ആ നിങ്ങളുടെ ലയബിലിറ്റീസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഇൻഷുറൻസുമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഹോം ലോണും കാർ ലോണും പേഴ്സണൽ ലോണും അതുപോലെ ചൈൽഡിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് വേണം. ഇതിൻ്റെ എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടൽ റിക്വയർമെൻറ്റ് സേ ഒരു 80 lakhs ആണ്. ആ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ ആ 80 lakhs നിങ്ങളുടെ പ്രോപ്പർട്ടി ഗോൾഡൊന്നും വിൽക്കാതെ തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റേഴ്സോ അല്ലെങ്കിൽ സെയിൽസുകാരങ്ങനെ പുഷ് ചെയ്യത്തില്ല, കാരണം അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കും 100% സേഫ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതിപ്പം HDFC ബാങ്ക് ആണെങ്കിലും ശരി, റിലയൻസ് ഇൻഡസ്ട്രീസ് ആണെങ്കിലും ശരി, ITC ആണെങ്കിലും ശരി, L&T ആണെങ്കിലും ശരി, ഇൻഫോസിസ് ആണെങ്കിലും ശരി. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഭാരതിയും ഐഡിയ സെല്ലുലാറും സൂസ്ലോണും കിങ് ഫിഷറും യൂണിറ്റെക്കും ഒക്കെ. ഭാരതി എന്ന് പറയുന്നത് ടെലികോമിലെ ഏറ്റവും വലിയ കമ്പനിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് കാണാം. അതായത് കമ്പനിക്ക് ഡെപ്റ്റ് കൂടിയിട്ട് പ്രോഫിറ്റ്സിനെ അത് ഒത്തിരി എഫക്റ്റ് ചെയ്തു. പക്ഷേ കമ്പനി ഇപ്പോഴും റണ്ണിംഗ് ആണ്, അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഐഡിയ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഭാരതിയേക്കാളും നല്ല സ്റ്റോക്കായിരുന്നു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ. കാരണം ഭാരതിക്ക് ഡെപ്റ്റ് ഇഷ്യൂസ് കാരണം റിട്ടേൺസ് കുറവായിരുന്നു. പക്ഷേ ഐഡിയ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഉള്ള കമ്പനിയായിരുന്നു, അവരുടെ ഡെപ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ മാനേജബിളും ആയിരുന്നു. പക്ഷേ ജിയോ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഇൻഡസ്ട്രി തന്നെ ടോട്ടലി എഫക്റ്റ് ചെയ്തുകൊണ്ട് ഇവരെ അത് ഒത്തിരി എഫക്റ്റ് ചെയ്തു. അതുപോലെ സൂസ്ലോണിൻ്റെയും കിങ് ഫിഷറിൻ്റെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും ഡെപ്റ്റ് ഇഷ്യൂസ് കാരണമാണ് ഈ കമ്പനീസൊക്കെ ഈ ലെവലിലോട്ട് എത്തിയത്. ഞാനിപ്പം ഈ HDFCയും റിലയൻസും ITCയും ഇൻഫോസിസും ഒന്നും സേഫ് അല്ല, അല്ലെ അതുപോലും സേഫ് അല്ല എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബിസിനസ് എന്ന് പറയുന്നത് അല്ലെ ടെക്നോളജി എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഓട്ടോമേഷനും ഇലക്ട്രിക് കാറിൻ്റെ ലോഞ്ചും അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഇൻഡസ്ട്രിക്ക് വന്നുകൊണ്ടിരിക്കുന്ന കുറേ മാറ്റങ്ങളും. സോ ഫ്യൂച്ചറിൽ ഓട്ടോമേഷൻ കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കൂടുതൽ ജോബ് നഷ്ടപ്പെടും, അതുപോലെ ഇപ്പോൾ ഉള്ള കുറച്ച് കമ്പനീസ് ആണെങ്കിൽ അവർക്ക് ബിസിനസ് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും, അങ്ങനെ പല പ്രശ്നങ്ങളും വരാം. സോ ഭാവിയിൽ ഇപ്പോൾ ക്യാഷ് റിച്ച് ആയിട്ടുള്ളതും അതുപോലെ ഫ്യൂച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പനീസിനും മാത്രമേ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കും മേ ബി FMCG കമ്പനീസിനൊക്കെ ഇത്രയും വലിയ വാല്യൂഷൻ എന്ന് പറയുന്നത്. കാരണം എന്തൊക്കെ ഓട്ടോമേഷൻ വന്നെന്ന് പറഞ്ഞാലും ആൾക്കാർ കൺസ്യൂമർ ഗുഡ്സ് വാങ്ങിക്കുമല്ലോ, ഇനി അതിനെന്തെങ്കിലും സംഭവിക്കുമ്പോഴായിരിക്കും മേ ബി FMCG ഇതുപോലെ ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോകുന്നത്. സോ ഈ ചേഞ്ചസ് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു സ്റ്റോക്കും 100% സേഫ് അല്ല എന്ന്. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ ആക്ച്വലി മാർക്കറ്റിൽ എൻ്റർ ചെയ്ത ടൈമിൽ ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാനിപ്പോൾ ഒരു 100 രൂപയ്ക്ക് വാങ്ങിച്ച സ്റ്റോക്ക് 90 രൂപയാണ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ 89 രൂപ വന്നിട്ട് അത് തിരിച്ച് കയറി പോകുമെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന്. സോ പിന്നെ ഈവൻച്വലി എനിക്ക് മനസ്സിലായി ഈ സ്റ്റോപ്പ് ലോസിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോസസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സ്റ്റോക്ക് തന്നെ 90 ചിലപ്പം 50 പോകുന്നത്, അല്ലെങ്കിൽ അതൊരു പെന്നി സ്റ്റോക്ക് ആയേക്കാം. സോ അപ്പോൾ അവിടെ ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ എൻ്റെ ക്യാപിറ്റലാണ് ഞാൻ ആ സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്ത് എക്സിറ്റ് ചെയ്തിരുന്നെങ്കിൽ. ഇനി അതൊരു ഹൈ ക്വാളിറ്റി സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൽ റീഎൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്സൈഡിലും സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അതായത് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സെയിം ഞാൻ 90 എക്സിറ്റ് ചെയ്ത ഒരു സ്റ്റോക്ക് ആണെങ്കിൽ ഞാൻ നേരത്തെ ഫിക്സ് ചെയ്യുകയാണ്, അത് 101 എത്തുവാണെങ്കിൽ ഞാനത് തിരിച്ച് വാങ്ങിക്കുമെന്ന്. സോ അങ്ങനെയാണെങ്കിൽ എനിക്കവിടെ ലോസസ് ഷോർട്ട് ടേമിൽ ഒരു ലോസ് സംഭവിക്കും, പക്ഷേ ലോങ് ടേമിൽ എനിക്കവിടെ ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ക്വാളിറ്റി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താലും ലോസ് സംഭവിക്കാം. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻട്രി ടൈം തെറ്റായിരിക്കുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ ഹിന്ദുസ്ഥാൻ ലീവറിലോ ഇൻഫോസിസിലോ മൈക്രോസോഫ്റ്റിലോ 2000 ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 10 കഴിഞ്ഞിട്ടാണ്. സോ ആ 10 വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു 5 വെയിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആക്ച്വലി ഒരു നല്ല റിട്ടേൺസ് കിട്ടുന്നുള്ളൂ. ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ബിസിനസ്സും ഒരു സൈക്കിളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പം IT ആണെങ്കിലും ശരി, കൺസ്ട്രക്ഷൻ ആണെങ്കിലും ശരി, റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും ശരി, സിമെൻ്റ് ആണെങ്കിലും ശരി, ബാങ്ക് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഫാർമ ആണെങ്കിലും ശരി. അതിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞ ലിസ്റ്റിലെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫാർമ തന്നെയാണ്. 2008 മാർക്കറ്റ് ക്രാഷ് ചെയ്തപ്പോഴത്തേക്ക് ഫാർമ സ്റ്റോക്സും IT സ്റ്റോക്സുമാണ് പെർഫോം ചെയ്തത്. അതിപ്പം 2008 മുതൽ 2015 വരെയുള്ള ഈ ഫാർമ സ്റ്റോക്സിൻ്റെ എല്ലാം റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹ്യൂജ് ആണ്. സോ അന്നേരം എല്ലാവരും വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഫാർമ എന്ന് പറഞ്ഞാൽ ഭയങ്കര സേഫ് ആണ്, കാരണം എന്തൊക്കെ റിസഷൻ വന്നെന്ന് പറഞ്ഞാലും ആൾക്കാർ മെഡിസിൻ വാങ്ങിക്കുമല്ലോ, അപ്പം ആ സ്റ്റോക്ക് എന്തായാലും കയറത്തല്ലേ ഉള്ളതെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾക്കറിയാം ഫാർമ സ്റ്റോക്സ് ആണ് ഏറ്റവും പുവർ റിട്ടേൺസ് നൽകിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ അതിനിയും കറക്റ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അത് തിരിച്ചും അതിൻ്റെ ഗ്രോത്തിലോട്ട് വരാനായിട്ട് ഇനിയും കുറേ വർഷങ്ങളായിരിക്കും എടുക്കുന്നത്. സോ മേ ബി ഇപ്പം ഈ സ്റ്റോക്കിനൊക്കെ ഒരു ഫ്യൂച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ്. എല്ലാവരും പറയും സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പേഷ്യൻസ് വേണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലോങ് ടേമിലത്തേക്ക് ആയിരിക്കണം എന്നൊക്കെ. പക്ഷേ എന്താണ് ഈ പേഷ്യൻസ്? പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം നല്ലൊരു സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നല്ലൊരു കമ്പനിക്ക് എന്തെങ്കിലും ഷോർട്ട് ടേമിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ആ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യാതെ അപ്പോഴും ഹോൾഡ് ചെയ്യുക. പക്ഷേ ഒരു നെഗറ്റീവ് ഗ്രോത്ത് ഉള്ള കമ്പനി അല്ലെ എന്തെങ്കിലും ഫണ്ടമെൻ്റലി പ്രോബ്ലം ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെയും ഈ പറയുന്ന പേഷ്യൻസ് അവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് വർക്കൗട്ട് ആകത്തില്ല. കാരണം ലോങ് ടേമിലത്തേക്ക് ആ സ്റ്റോക്ക് എന്തായാലും താഴോട്ടായിരിക്കും പോകുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ റിയൽ എസ്റ്റേറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കിയാൽ മതി. എല്ലാവർക്കും റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല റിട്ടേൺസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒരാൾ ആരും ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ താഴോട്ട് പോകണമെങ്കിൽ അവരത് എക്സിറ്റ് ചെയ്യുന്നില്ല, അത് ലോങ് ടേമിലത്തേക്ക് അവർ ഹോൾഡ് ചെയ്യാനേ നോക്കത്തുള്ളൂ. പക്ഷേ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ അവർ ഷോർട്ട് ടേമിൽ എന്തെങ്കിലും ആ കമ്പനിക്ക് സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റോക്കിന് എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ അവർ എക്സിറ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ലോങ് ടേം ബെനിഫിറ്റ് കിട്ടാത്തത്. ഒമ്പതാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്ത ഒരു സ്റ്റോക്കിൽ വീണ്ടും വാല്യൂ കാണുമ്പം റീഎൻട്രി ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് പ്രീവിയസ് ഹിസ്റ്റോറിക്കൽ ചാർട്ട് ആപ്പിളിൻ്റെ നോക്കുവാണെങ്കിൽ മനസ്സിലാകും, ആപ്പിൾ ഐഫോൺ ഇറങ്ങുന്നതിന് മുമ്പ് വരെ അതൊരു നോർമൽ കമ്പനിയായിരുന്നു. പക്ഷേ ഐഫോൺ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവരുടെ പ്രോഫിറ്റ്സും റവന്യൂസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. സോ അതിന് മുമ്പ് അത് ഹോൾഡ് ചെയ്തിരുന്ന ഒരാൾ റിട്ടേൺസ് ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് എക്സിറ്റ് ചെയ്തിട്ട് മാറിക്കഴിഞ്ഞിട്ട് ഈ ഐഫോൺ ഇറങ്ങിക്കഴിഞ്ഞ് അവർ ഡെലിവറി ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ സ്റ്റോക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വാങ്ങിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു ഇന്ത്യൻ എക്സാമ്പിളാണ് ഐഷർ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ഐഷർ മോട്ടോഴ്സ് എന്ന് പറയുന്നത് ഒരു 2008 മുമ്പ് വരെ ഒരു നോർമൽ റിട്ടേൺസ് അത് തന്നിട്ടുള്ളായിരുന്നു. 2008 ശേഷം അവർ കമ്പനി റീസ്ട്രക്ചർ ചെയ്തിട്ട് റോയൽ എൻഫീൽഡ് മാത്രം ഫോക്കസ് ചെയ്തിരുന്നപ്പോഴാണ് അവരുടെ സ്റ്റോക്കും അവരുടെ കമ്പനിയും പെർഫോം ചെയ്യാൻ തുടങ്ങിയത്. സോ ഒരു 2006 or 2005 ഐഷർ മോട്ടോഴ്സ് എക്സിറ്റ് ചെയ്ത ഒരാൾക്ക് വീണ്ടും ആ കമ്പനിയിൽ വാല്യൂ കാണുമ്പം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. പത്താമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ CAGR ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു സ്റ്റോക്കാണെങ്കിലും ശരി, ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ശരി, നിങ്ങൾ എൻട്രി ടൈമും എക്സിറ്റ് ടൈമും കൂടെ നോക്കിയിട്ട് ആനുവലി അത് എത്ര പെർസെൻറ്റേജ് ആണ് വളർന്നു എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളിപ്പോൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ആദ്യത്തെ 4 ഓരോ വർഷവും 30% റിട്ടേൺസ് വന്നിട്ട് 5 അത് 50% ലോസ് വന്ന് തരുന്നെങ്കിൽ നിങ്ങളുടെ ആക്ച്വലി 5 റിട്ടേൺസ് പറയുന്നത് 8% താഴേ ഉള്ളൂ. സോ നിങ്ങൾ ആ സ്റ്റോക്കിൽ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടും യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല, കാരണം നിങ്ങൾക്ക് FDയുടെ റിട്ടേൺസേ കിട്ടിയിട്ടുള്ളൂ. സോ ഓരോ പ്രാവശ്യവും ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ആക്ച്വൽ റിട്ടേൺസ് എത്ര എന്നുള്ളത് ചെക്ക് ചെയ്യണം. പതിനൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 100% റിട്ടേൺസിനോ മൾട്ടിബാഗേഴ്സിനോ അല്ല അർത്ഥം. സ്റ്റോക്ക് മാർക്കറ്റിൽ മൾട്ടിബാഗേഴ്സ് മാത്രമല്ല നോർമൽ സ്റ്റോക്സും ഉണ്ട്. ഒരു നോർമൽ സ്റ്റോക്കും ഒരു മൾട്ടിബാഗറും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് ഡെലിവർ ചെയ്യുന്ന റിട്ടേൺസ് ആണ്. ആ റിട്ടേൺസിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നത് 100% റിട്ടേൺസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മൾട്ടിബാഗേഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡബിൾ ചെയ്യാനോ ആണ്. പക്ഷേ ഞാൻ പറയും 30% റിട്ടേൺസ് എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജാണെന്ന്. അത് ഞാൻ കുറച്ച് നമ്പേഴ്സ് യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ 20 വർഷം കൊണ്ട് 200 ഇരട്ടി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ആനുവലി 30% റിട്ടേൺസ് മതി. അതുപോലെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ 20 വർഷം കൊണ്ട് 50 ഇരട്ടി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനുവലി 20% റിട്ടേൺസ് മതി. അതുമല്ല, നിങ്ങൾക്ക് 20 വർഷം കൊണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ 1000 ഇരട്ടി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി 40% മതി ആനുവൽ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ. നിങ്ങളിപ്പോൾ മൾട്ടിബാഗേഴ്സായ ഐഷർ മോട്ടോഴ്സ്, ടൈറ്റൻ, പേജ് ഇൻഡസ്ട്രീസ്, ല്യൂപിൻ, സൺഫാമ, MRF, മാരുതി, HDFC ബാങ്ക്, ഇൻഫോസിസ്, ബ്രിട്ടാനിയ, ഹീറോ മോട്ടോ, ITC, L&T, റിലയൻസ്, ഇതിൻ്റെ എല്ലാം ഒരു 10-20 വർഷത്തെ റിട്ടേൺസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആനുവലി 30% പോലും ഇല്ല. അതായത് നിങ്ങളൊരു 20% റിട്ടേൺസ് ടാർഗറ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ലോങ് ടേമിൽ മൾട്ടിബാഗ് റിട്ടേൺസ് കിട്ടും. 12-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചാണ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ബാക്കിയുള്ള അസറ്റ് ക്ലാസിനേക്കാളും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും സുപ്പീരിയറോ അല്ലെങ്കിൽ സേഫോ അല്ല. ഏതൊരു അസറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും അത് നല്ലതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ റിട്ടേൺസ് ആണ്. ആ റിട്ടേൺസ് ഇപ്പം റിയൽ എസ്റ്റേറ്റിനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും മേ ബി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 10% 15% ഒക്കെ ആയിരിക്കും ലോങ് ടേമിൽ അത് ഡെലിവർ ചെയ്തിട്ടുള്ളത്. അതും ഞാൻ എഗെയിൻ ഒരു നമ്പർ യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു പ്രോപ്പർട്ടി 10,000 രൂപ സെൻറ്റിന് വെച്ചിട്ട് വാങ്ങിക്കുകയാണെന്ന് വിചാരിച്ചു. 25 വർഷം കഴിയുമ്പോഴത്തേക്ക് ആ 10,000 രൂപ വാല്യൂ 25 ലക്ഷം രൂപയാണെന്ന് വിചാരിച്ചു. അതായത് ഒരു സെൻറ്റിന് 10,000 രൂപ എന്നുള്ളത് 25 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 25 ലക്ഷം രൂപ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 25% ആണ്. അല്ലാതെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ വർഷം പ്രൈസ് ഡബിൾ ചെയ്തുകൊണ്ടിരിക്കുമല്ല. അങ്ങനെ തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ, എല്ലാവരും റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 10 ഇരട്ടിയാക്കി 50 ഇരട്ടിയാക്കി എന്നാണ് പറയാറ്. അല്ലാതെ ആക്ച്വൽ റിട്ടേൺസ് അല്ല ആരും പറയുന്നത്. റിയൽ എസ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് എല്ലാവർക്കും ഇത്രയും റിട്ടേൺസ് കിട്ടാൻ കാര്യം എന്ന് പറഞ്ഞാൽ, റിയൽ എസ്റ്റേറ്റിനെ അസോസിയേറ്റ് ചെയ്തൊരു മാർക്കറ്റോ, അതായത് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പോലൊരു പ്ലേസോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് പ്രൈസോ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇന്നത്തെ വില, നാളത്തെ വില എന്നുള്ളൊരു രീതിയിൽ ആരും അറിയുന്നില്ല. നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുമ്പം അതിന് ഡെയിലി മാർക്കറ്റ് പ്രൈസ് അവൈലബിൾ ആണ്. സോ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ കൂടുകയും കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ, ഒരാളൊരു ഫ്ലാറ്റ് സെക്കൻഡറി ആയിട്ട് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസ് താഴെ പോയെന്ന് പറഞ്ഞാൽ അയാൾ അത് കൊടുക്കുന്നില്ല. അയാൾ വെയിറ്റ് ചെയ്തിട്ട് നല്ലൊരു പ്രൈസ് കിട്ടുമ്പോൾ മാത്രമേ അയാൾ വിൽക്കുന്നുള്ളൂ. അത് സ്റ്റോക്സിൽ സംഭവിക്കുന്നില്ല. 13-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റോക്കിലും നമ്മൾ ലേറ്റ് ആയിട്ട് എൻട്രി ചെയ്യരുത്. അതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കല്യാണവും കഴിഞ്ഞ് സദ്യയും കഴിഞ്ഞിട്ട് ചെല്ലുന്ന പോലെ ഇരിക്കും ഒരു സ്റ്റോക്കിൽ നമ്മൾ ലേറ്റായിട്ട് എൻട്രി ചെയ്യുമ്പം. കല്യാണത്തിലാണെങ്കിൽ നമുക്ക് മനസ്സിലാകാം സദ്യ കഴിയുമ്പോഴത്തേക്ക് കല്യാണം തീർന്നു എന്നുള്ളത്. പക്ഷേ സ്റ്റോക്കിലാണെങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിന് പകരം അതിൻ്റെ റിട്ടേൺസ്, അതായത് അവരുടെ ഗ്രോത്ത് റേറ്റ് എടുത്ത് നോക്കിയാൽ മതി. ഓരോ പ്രാവശ്യം സെയിൽസ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കമ്പനി അപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗ്രോത്ത് നെഗറ്റീവ് ആണെങ്കിലോ അല്ലെങ്കിൽ സെയിം തന്നെയാണെങ്കിൽ ആ കമ്പനിയുടെ ഗ്രോത്ത് ഏകദേശം പീക്കിൽ എത്തിയിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് HDFC ബാങ്ക് എന്ന് പറയുന്നത്. HDFC ബാങ്ക് എന്ന് പറയുന്നത് അത് അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു 2015 വരെ ആനുവലി 30% ആവറേജ് വളർന്നുകൊണ്ടിരിക്കുമായിരുന്നു അവരുടെ പ്രോഫിറ്റ്സ്. അത് കഴിഞ്ഞ് ഈ അടുത്ത കാലത്തായിട്ട് ഒരു 2-3 വർഷമായിട്ട് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30% നിന്ന് 20-25% എത്തിയിട്ടുണ്ട്. സോ ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ മേ ബി അത് 10-15% അത് പോകുന്നത്. 14-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നാളെയോ മറ്റന്നാളോ ഷട്ട്ഡൗൺ ചെയ്യാൻ പോകുന്നില്ല. അതായത് ധൃതി പിടിച്ച് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോക്സ് വാങ്ങിക്കണമെന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലെത്തുമ്പോൾ മാത്രം വാങ്ങിക്കുക. അതിപ്പോൾ 100 രൂപയാണെങ്കിലും ശരി, 100 രൂപയെന്ന് ഒരു 20 രൂപ കൂടിയിട്ടാണെങ്കിലും ശരി, പക്ഷേ അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ 100-ൽ നിന്ന് 20 പോയത് ആ കമ്പനിയുടെ ഗ്രോത്ത് കാരണമാണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ആപ്പിളിൻ്റെ സ്റ്റോക്ക്. ആപ്പിളിൻ്റെ സ്റ്റോക്ക് ഐഫോൺ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് $35 ആയിരുന്നു. പക്ഷേ ഐഫോൺ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് $50. പക്ഷേ ഒരു ഇൻവെസ്റ്ററിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആക്ച്വലി $35 കൂടുതൽ വാല്യൂ ഉണ്ട് ആ സ്റ്റോക്ക് $50. 15-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റോക്ക് 50% കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 50% കറക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാലും ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആവറേജ് ചെയ്യുമ്പം ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് മാത്രമേ ആവറേജ് ചെയ്യാവൂ. അല്ലാതെ ലോ ക്വാളിറ്റി സ്റ്റോക്സോ അല്ലെങ്കിൽ 60-90% കറക്റ്റ് ചെയ്ത സ്റ്റോക്സോ വീണ്ടും വീണ്ടും ആവറേജ് ചെയ്തുകൊണ്ടിരിക്കരുത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനത്തെ സ്റ്റോക്സിൽ എൻട്രി ചെയ്തപ്പോഴത്തേക്ക് നിങ്ങളുടെ ഇനീഷ്യൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ മേ ബി പോർട്ട്ഫോളിയോയുടെ 10% കാണത്തുള്ളായിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും നിങ്ങളത് ആവറേജ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ മേ ബി 50% ആവുമായിരിക്കും. സോ നിങ്ങളുടെ ഓവറോൾ പോർട്ട്ഫോളിയോയുടെ റിട്ടേൺസ് എന്ന് പറയുന്നതും അത് ഒത്തിരി അങ്ങ് എഫക്റ്റ് ചെയ്യും. മേ ബി 10% പോസിറ്റീവ് റിട്ടേൺസ് കിട്ടേണ്ട പോർട്ട്ഫോളിയോ മേ ബി ലോങ് ടേമിൽ 80-90% ലോസിലായിരിക്കും നിങ്ങൾക്ക് എൻഡ് ചെയ്യുന്നത്. 16-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, 52-week ലോസിൻ്റെയും ഹൈസിൻ്റെയും ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ പൊതുവേ ഒരു സ്റ്റോക്ക് 52 വീക്ക് ലോയിൽ എത്തുമ്പോഴാണ് വാങ്ങിക്കുന്നത്, അത് 52 വീക്ക് ഹൈയിൽ എത്തുമ്പോഴാണ് അത് വിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റോക്ക് 52 വീക്ക് ലോയിൽ എത്തുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ കമ്പനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ആ 52 വീക്ക് ലോയിലായിരിക്കത്തില്ല അത് അവസാനിക്കുന്നത്, മൾട്ടി ഇയർ ലോസിലായിരിക്കും അത് അവസാനിക്കുന്നത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പി സി ജൂലേഴ്സിൻ്റെയും വക്രാഞ്ചിയുടെയും ഡി എച്ച് എഫ് എല്ലിൻ്റെയും മൺപസന്തിൻ്റെയും യെസ് ബാങ്കിൻ്റെയും ഒക്കെ ഷെയർ ഹോൾഡർ ഡേറ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതിലെല്ലാം റീറ്റെയിലിൻ്റെ ഷെയർ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഡബിളായിട്ടുണ്ട്. ഈ സ്റ്റോക്സൊക്കെ തന്നെയും 80-90% ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ അപ്പോഴാണ് റീറ്റെയിലിൻ്റെ ഷെയർ ഹോൾഡിംഗ് അവിടെ കൂടിയിട്ടുള്ളത്. 17-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും ഫുള്ളി ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കല്ല എന്നുള്ളതാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴാണ് ഒരു ക്രാഷ് വരുന്നത്, അപ്പം എപ്പോഴാണ് നമ്മളുടെ വാച്ച് ലിസ്റ്റിലുള്ള ഒരു സ്റ്റോക്ക് നല്ല പ്രൈസിൽ എത്തുന്നതെന്ന് പറയാനൊക്കത്തില്ല. സോ അങ്ങനെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ വാങ്ങിക്കാൻ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു നൈറ്റ്മെയർ ആയിരിക്കും. 18-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സെല്ലിംഗ് എന്ന് പറയുന്നത് ബൈയിങ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഹയർ ലെവൽസ് സെൽ ചെയ്താൽ മാത്രമേ ലോവർ ലെവൽസിൽ വാങ്ങിക്കാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ക്യാപിറ്റൽ കാണണം, അല്ലെങ്കിൽ എല്ലാ മാസവും കുറച്ച് പെർസെൻറ്റേജ് ഓഫ് നിങ്ങളുടെ സാലറി സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരാൾ എന്നോട് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന 18 കാര്യങ്ങൾ. സോ നിങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് മാർക്കറ്റിൽ എൻ്റർ ചെയ്ത ആളാണെങ്കിൽ ഈ 18 കാര്യങ്ങൾ നിങ്ങളെയും തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.